ചില സ്ഥലത്ത് നബിയെ ആക്ഷേപിച്ചിട്ട് തന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതും അതുപോലെ ഇങ്ങോട്ട് പറഞ്ഞു. ഒരാൾ പ്രസംഗിക്കുമ്പോ വേറൊരാൾ പരിഭാഷപ്പെടുത്തുമ്പോ അയാൾ പറയുന്ന എന്താണോ അത് തന്നെ പരിഭാഷകനും പറയണം. ഇത് തന്നെ ആയിരുന്നു മുഹമ്മദ് നബി ചെയ്തത് എന്നാണ് മുഹമ്മദ് നബിക്ക് പഠിച്ചോനൊന്ന് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് അതിന്റെ പുറമെ മുഹമ്മദ് നബി വേറൊന്നും ഉണ്ടാക്കുക എന്ന് പറയുന്ന ഏർപ്പാടല്ലായിരുന്നു അദ്ദേഹം ഇച്ഛപ്രകാരം സംസാരിക്കുന്നതല്ല ഇത്. ഇത് ദൈവത്തിൽ നിന്ന് വരുന്ന സന്ദേശമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നത്. ഈ ആകാശത്തെപ്പറ്റിയും ഈ ഭൂമിയെപ്പറ്റിയും ഈ മക്കയിലെ വിചാരത്തിൽ ഇങ്ങനെ കിടന്ന് ചുറ്റിക്കറങ്ങിയിരുന്ന ഒരു മനുഷ്യന് ഈ ആകാശത്തെപ്പറ്റിയും ഈ ഭൂമിയെപ്പറ്റിയും ഈ ശാസ്ത്രത്തെപ്പറ്റിയൊക്കെ പറയാൻ കഴിയണമെങ്കിൽ അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടണം ഈ അറിവ്? ഇത് ദൈവം അറിഞ്ഞു കൊടുത്ത അറിവ് തന്നെയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അബലായ ഒരു വ്യക്തി ചോദിച്ചാണ് ആകാശത്തിൽ നിന്നൊക്കെ ഭൂമിയിലേക്ക് വന്ന് ഈ ഭൂമിയിലെ മനുഷ്യനെ ബുദ്ധി അവന്റെ ബുദ്ധിയെ വികസിപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, അവന്റെ ബുദ്ധിയെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി. ഖുർആൻ എന്ന് പറയുന്നത് ആളുകളെ ബുദ്ധിയൊക്കെ നശിപ്പിച്ചിട്ട് അവരെ മൃഗങ്ങളാക്കി കുരങ്ങുകളാക്കി ഒന്നിനും കൊള്ളാത്ത സംസ്കാര ശൂന്യരാക്കി മാറ്റുന്ന ഒരു ഗ്രന്ഥമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇവിടെ ഉള്ളത്. അത് ആ ഗ്രന്ഥം മടക്കി വെച്ചിരുന്നിട്ട് അതിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. അതല്ല ഗ്രന്ഥം അബലായ നൂറിലെ ലിവിൽ കൈപ കുരുക്കത്ത് ഒരു ഒട്ടകത്തെ ചൂണ്ടിയിട്ട് ചോദിക്കുകയാണ്. അതാ ഒരു ഒട്ടകം നിറയെ പേരുണ്ടായിരുന്ന ഒട്ടകമാണ്. അതുകൊണ്ടാണ് ഒട്ടകത്തെ പറഞ്ഞത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പശുവിനെ പോത്തിനെ എന്തെങ്കിലും ആയിരിക്കും ചൂണ്ടി പറയാം. അപ്പലായ ലിവിരിക്കായി പകുരിക്ക ആ ഒട്ടകത്തിനെ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നോക്കുന്നില്ലേ? അത് കേൾക്കുമ്പോൾ ഒരുത്തർ ചിന്തിക്കാൻ തുടങ്ങും, എന്താണ് ഈ ഒട്ടകം? ഇത് രാവിലെ പുല്ല് തിന്നുന്നു, കുറെ കഴിയുമ്പോഴായിട്ട് അകട്ടിലൂടെ പാല് വരുന്നു, ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അകട്ടിലൂടെ പാല് വരുന്നത് എങ്ങനെയാണ്? പുല്ലിടിച്ചു പിഴിഞ്ഞ് കുത്തി പിഴിഞ്ഞ് നോക്കിയാൽ അതിന്റെ പാല് കിട്ടുമോ? അത് ഉള്ളിൽ പോയിട്ട് രക്തമായിട്ട് മാറുന്നു. ഈ പുല്ലിടിച്ചു കഴിഞ്ഞാൽ രക്തവും അതുണ്ടാക്കാൻ കഴിയും നോക്ക്. പക്ഷെ ഇതിനുള്ളിൽ എന്തൊക്കെ പ്രവർത്തനമാണെന്ന് ഒരുത്തം മനസ്സിലാക്കുമ്പോൾ അവൻ ജീവശാസ്ത്രമാണ് പഠിക്കുന്നത്. ഇവിടെ പഠിപ്പിക്കുന്ന ജീവശാസ്ത്രം അതല്ലേ ജന്തുശാസ്ത്രം പഠിപ്പിക്കുന്നത്. അതിന്റെ ഉള്ളിൽ എന്തൊക്കെ പ്രവർത്തനമാണ് നടക്കുന്നത്? ഇതിന്റെ സൃഷ്ടിപ്പ് എന്താണ്? ഇങ്ങനെ ഈ ഒട്ടകത്തിന്റെ പുറത്തിങ്ങനെ ഉണ്ട പോലെ ഒരു ഉയർന്ന സാധനം എന്തിനാണ്? അതിന്റെ കാലിന്റെ അടിയിൽ ഇങ്ങനെ ഒരു പത്ത് പോലെ ഇരിക്കുന്ന എങ്ങനെയാണ്? അത് ആ സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ മരുഭൂമിയിലൂടെ നടക്കാൻ വേണ്ടി അതിന് പ്രകൃതി സൃഷ്ടിച്ചു കൊടുത്തിട്ടുള്ളതാണ് മരുഭൂമിയിൽ. അപ്പൊ പ്രകൃതിയുടെ ഈ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് ജീവികളുടെ ശരീരത്തിന് വ്യത്യാസം വരും എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കും. ജീവശാസ്ത്രമാൻ മനസ്സിലാക്കും. ഏത് സമയമായി കൈകൊടുത്തിയത്? ഈ ആകാശം എങ്ങനെയാ ഉയർന്നു നിൽക്കുന്നത്? എന്താണ് ഇവൻ നോക്കാത്തത്? വെറുതെ കുത്തിയിരിക്കാനല്ല പറയുന്നത്. കുത്തിയിരിക്കുന്നവരെ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഒരു പദമുണ്ട്, ലഹു കുലൂബില്ലായത്തിലൂടെ വിഹ വലഹു മായൂറില്ലായൂടെ വിഹ വലഹു മാദാനില്ലായ സ്നേഹരെ വിഹ വിലായിക്കല്ലാ വലഹു മളൽ. കണ്ണുണ്ട് പക്ഷെ കാണൂല, കണ്ണുണ്ടായാൽ കാണൂലേ? കാണുന്നുണ്ടാവും പക്ഷെ കാണേണ്ടത് എന്താണ്? കാണൂല. അവരിങ്ങനെ നോക്കി അടക്കുന്നത് മാത്രമേ ഉള്ളൂ. ശരിയുണ്ട്, കേൾക്കുന്നില്ല. എന്താ കേൾക്കേണ്ടതെന്ന് വെച്ചാൽ അത് കേൾക്കുന്നില്ല. അവന് ഹൃദയമുണ്ട്, അതിനെ കൊണ്ട് ചിന്തിക്കുന്നുമില്ല. അങ്ങനത്തെവൻ ഉലായിക്കല്ലാം. അവൻ നാൽക്കാലികളെ പോലെയാണ്, നാൽക്കാലിയാണ് അവൻ. എന്നിട്ട് പറയുന്ന എന്താണെന്നുള്ള പഠിച്ചറിയാ ഇത് പറഞ്ഞാൽ നാൽക്കാലി പ്രതിഷേധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. നാൽക്കാലിക്ക് ബുദ്ധിയില്ല, പക്ഷെ മനുഷ്യന് ബുദ്ധിയുണ്ട്. മനുഷ്യന് ബുദ്ധി ഉണ്ടായിട്ട് അവന്റെ കണ്ണും കാതും ചെവിയും തലയൊന്നും ഉപയോഗപ്പെടുത്തിയിട്ട് അവൻ വേണ്ടുന്നത് കാണുക കേൾക്കുക ചെയ്യാതിരിക്കുമ്പോൾ മറ്റ് ജീവിയോട് അവനെ ഉപമിക്കാൻ പറ്റൂല. കാരണം അതിന് ബുദ്ധിയില്ലാത്ത ജീവിയാണ്, ഇവൻ ബുദ്ധിജീവിയാണ്. ഈ ബുദ്ധിജീവിയെ ബുദ്ധിയില്ലാത്തതിനും കൂടെ ഒന്നിച്ച് താരതമ്യപ്പെടുത്തിയാൽ ആ ബുദ്ധിയില്ലാത്തവൻ പ്രതിഷേധിക്കും. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു പൽക്കും അവൽ, അവനേക്കാളും കഷ്ടം അതപ്പറ്റുന്നവനാണ് ഇവൻ. ആരെപ്പറ്റി? മനുഷ്യനെ പറ്റി പറഞ്ഞാണ്. ഈ ചുറ്റുപാട് ഇതെല്ലാം കണ്ടിട്ടും അതിനെപ്പറ്റി ചിന്തിക്കാതെ അതെന്താണെന്ന് ആലോചിക്കാൻ നടക്കുന്ന ഈ മനുഷ്യൻ, അവൻ ഈ മൃഗത്തിനേക്കാളും കഷ്ടമാണ് കഥപ്പറ്റവനാണ്. ഇനിയിപ്പോ ഇതിനേക്കാൾ കൂടുതൽ ഒരു മനുഷ്യന്റെ ചിന്ത ഉണർത്താൻ വേണ്ടി എന്താ ചെയ്യാ? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോരെ? ലോകത്ത് ഏത് ഗ്രന്ഥമാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ധൈര്യസമായിട്ട് കുറുതിയത്ത് ഈ ആകാശങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഉയർത്തി നിർത്തിയിരിക്കുന്നത്? ആകാശത്ത് നോക്കുമ്പോ ഈ കാണുന്ന നക്ഷത്രങ്ങളും ഈ ഗ്രഹങ്ങളും ഒന്നും എവിടെയും പിടിച്ചിട്ട് നിൽക്കുന്നതല്ല, കൂടുമേലൊന്നും നിർത്തിയിരിക്കുന്നതല്ല. എന്നിട്ടും അത് അവിടെ ഉയർന്നു നിൽക്കുന്നു. അതിനെപ്പറ്റി എന്താണ് നിങ്ങൾ ചിന്തിക്കാത്തത്? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുക അവിടെ എന്തോ ഒരു ശക്തി ഇതിനെ പിടിച്ചുകൊടുത്തിട്ടുണ്ട്. അതിന് ആകർഷണ ശക്തി എന്ന് ഒരു ശാസ്ത്രത്തിൽ പേരിട്ടു. അയാൾ ഖുർആൻ കണ്ടിട്ടൊന്നുമല്ല പറഞ്ഞത്, ഖുർആനും കയ്യിലുള്ളവർക്ക് അത് കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷെ അവർ കണ്ടുപിടിച്ചിട്ടില്ല. അതിന് അതല്ലാത്ത ഒരാള് ഈ ആകർഷണ ശക്തി ന്യൂട്ടൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അയാൾ ഇത് ആകർഷണം അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഈ ഗോളങ്ങളൊക്കെ അവിടെ നിൽക്കുന്നത് എന്ന് കണ്ടുപിടിച്ചു. ഖുർആൻ അതിനു മുമ്പേ ചോദിച്ചിരുന്നു, എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് നിങ്ങൾ നോക്ക്. ആരെങ്കിലും നോക്കിയോ? വേനൽ ദിവാലി കൈമനു സിബത്ത്, ആ പർവ്വതങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നില്ലേ ഭൂമിയിൽ? അങ്ങനെയാണ് അവിടെ പർവ്വതം ഉയർന്നു നിൽക്കുന്നത്. ചില സ്ഥലത്ത് മാത്രം ഇങ്ങനെ പൊന്തിക്കുക, ബാക്കിയുള്ളിടത്തൊക്കെ നിരന്നു കിടക്കുക. അപ്പൊ ഇവൻ ചിന്തിക്കാൻ തുടങ്ങിയത് എന്താണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? അപ്പൊ അവൻ ഇതിന്റെ വരെ അഗ്നിപർവ്വതം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അപ്പൊ അവൻ ഇതിന്റെ വരെ ഭൂമി ഒരുക്കം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതിൽ നമുക്ക് കണ്ടുപിടിക്കും. അതിനൊരു അറ്റവാ അതായത് വെലൻ ജിവാരിക്കൊന്ന് സുഖത്ത് അഗ്നിപർവ്വതം എങ്ങനെ ഉണ്ടാവുമെന്ന് പറയേണ്ടതില്ല, അതാവും പോയി കണ്ടുപിടിച്ചോളണം. അതിനുവേണ്ടിയിട്ടാണ് പറഞ്ഞത്. എങ്ങനെയാണ് ആ പർവ്വതം അവിടെ നിൽക്കുന്നത് എന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോ പിന്നെ അവിടുന്ന് അവന്റെ ചിന്ത അങ്ങനെ വന്നുകൊള്ളും. പിന്നെ അതിനെ തുടങ്ങുണ്ടാകുന്ന എന്തെല്ലാം ഉണ്ടോ അതിനെപ്പറ്റിയെല്ലാം ചിന്തിച്ചിട്ട് അവൻ ആ വിഷയത്തിൽ വലിയൊരു ശാസ്ത്രജ്ഞനായി തീരും. നിക്കാരക്കാരനെ ഉണ്ടാക്കാനാണ് ഈ ഖുർആൻ വന്നെന്നല്ലേ പറയുന്നത്. നിക്കാരക്കാരെ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, നിക്കരിക്കാൻ ഒരു പണിയില്ല, പോയിട്ട് കാര്യം കിട്ടി ഇങ്ങനെ കാട്ടിയാൽ മതി. ഇത് ചിന്തയെ ബുദ്ധിയെ ബുദ്ധിപ്പിച്ചിട്ട് അവരെ ഉന്നതനായ മനുഷ്യരാക്കി തീർക്കുക, അതാണ് ഖുർആന്റെ ലക്ഷ്യം. വേലെല്ലാം അറിഞ്ഞ കൈപ്പത്തിയ ഭൂമി, നമ്മുടെ വിശാലമായ ഭൂമി ഇങ്ങനെ വിശാലമാക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് അവർ ചിന്തിക്കുന്നില്ലേ? എത്ര വിശാലമായിട്ട് നമ്മളാരെങ്കിലും ഭൂമി കൂടെ ഇങ്ങനെ കാലാകാലം നടന്നിട്ടും ഈ ഭൂമിയെ പറ്റി വല്ലവർ ചിന്തിക്കുന്നുണ്ടോ? ഈ ഭൂമി എങ്ങനെ ഉണ്ടായി എന്ന് ആരെങ്കിലും ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? എവിടുന്നാണ് ഉണ്ടായത്? ഭൂമി ഉണ്ടായത് എവിടെയെന്ന് ചോദിച്ചാൽ പടത്തവൻ ഉണ്ടാക്കി എന്ന് പറയും. പഠിപ്പൊന്നും വേണ്ട, അതിനത്ര ബുദ്ധിയും വേണ്ട, ആർക്കും പറയാതെ. പക്ഷെ അതിനെപ്പറ്റി ചിന്തിച്ചു ആരെങ്കിലും, ചിന്തിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എങ്ങനെയാണ്, എങ്ങനെയാണ് ഈ ഭൂമി ഉണ്ടായത്? ഈ ഭൂമി എന്ന് പറയുന്ന ഒരു സാധനം കോടാനും കോടി കൊല്ലങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്നില്ല. ഈ നക്ഷത്രങ്ങളും കോളങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പോലും എനിക്ക് ആ കാലത്ത് ഉണ്ടായിരുന്നത് എന്താണ്? ഇതിനൊന്നുമില്ലാതിരുന്ന ഒരു കാലം. അതിന് കാലമൊന്നും പറഞ്ഞുകൂടാന്നാണ് അവർ പറയുന്നത്. കാലം ഉണ്ടാകുന്നതും ദിവസം ഉണ്ടാകുന്നതൊക്കെ ഈ കോളങ്ങളും ഗ്രഹങ്ങളും ഒക്കെ കൂടി തമ്മിൽ തിരിയുമ്പോഴാണല്ലോ കാലം കോളമൊക്കെ ഉണ്ടാകുന്നത്. അത് തന്നെ ഒരു ഒരു ഗ്രഹത്തിലുള്ള അതല്ല വേറൊരു ഗ്രഹത്തിലുള്ള എന്ന് കുറാന്തരം പറയുന്നുണ്ട്. ഈ ഓമിൻ കാലം വെക്കതാറുന്നു അംസീന അല്പസനത്തിൽ നിമാത്തുവൻ ഖുറാൻ ഒരു സ്ഥലത്ത് പറഞ്ഞാണ്. ഒരു ദിവസം, നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. അതേസമയത്ത് ചില ഗ്രഹങ്ങളിൽ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മൾ എണ്ണുന്ന 50,000 വർഷമാണ്. ആരാധി ഗ്രഹങ്ങളുണ്ടെന്ന് പറയുന്നത് 50,000 വർഷം. നമ്മളെ 24 മണിക്കൂർ കൊണ്ട് തിരിഞ്ഞെത്തുന്ന ഈ തിരിയുന്ന ഈ ഭൂമിയിലെ നമ്മൾ പറയുന്ന 50,000 വർഷം കൊണ്ട് മാത്രം തിരിഞ്ഞൊരു പ്രാവശ്യം തിരിയുന്ന സാധനങ്ങള് ഈ പ്രപഞ്ചത്തിനുണ്ടെന്നുള്ള സൂചന ഖുർആൻ നൽകുന്നു. അപ്പൊ ഇവിടെ നമുക്ക് എത്ര വിശാലമായ ഈ പ്രപഞ്ചത്തിനെ സംബന്ധിച്ച് ഖുർആൻ ഇങ്ങനെ പറഞ്ഞിരിക്കുക. അപ്പൊ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? മനുഷ്യനെ അടപ്പതിപ്പിക്കുന്ന, ഒന്നിനും കൊള്ളാത്തവനാക്കുന്ന, വിവരം കെട്ടവനാക്കുന്ന, വിചാരമില്ലാത്തവനാക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഇതെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ആ ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇത് പറഞ്ഞത് മക്കയിലെ മുഹമ്മദ് നബിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ മഹാപ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയാണെന്ന് ശാസ്ത്രജ്ഞൻ പറയുന്നു. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ നക്ഷത്രങ്ങളും ഈ സൂര്യനും ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നുണ്ടായിരുന്ന എന്തോ ഒരു തരം പുക പുകയായിരുന്നു, കോസ്മിക് ഡസ്റ്റ് എന്നാ പറയുന്നത്. അങ്ങനെ ഒരു പുക ഇങ്ങനെ കിടക്കുകയായിരുന്നതാണ്. ഇതൊക്കെ അനുമാനമാണ്, ശാസ്ത്രജ്ഞന്മാർ കണ്ടിട്ട് പറയുന്നതല്ല. എന്ത് അനുമാനമായിക്കൊള്ളട്ടെ, അവസാന വിവരന്മാരെല്ലാം ഖുർആന്റെ അടുത്തേക്ക് വരും. അങ്ങനെ കോസ്മിക് ഡസ്റ്റ് കുറെ കാലം കഴിഞ്ഞപ്പോഴത്തെ അതിനൊരു ചലനം ഉണ്ടായില്ല. ചലനം ഉണ്ടായപ്പോ അതിങ്ങനെ ഉരുണ്ടു കൂടാൻ തുടങ്ങിയത്. ഉരുണ്ടു കൂടിയിട്ട് ഇങ്ങനെ ഗോളങ്ങളും ഇതൊക്കെ ആയി, ഗോളങ്ങളായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിന്ന് തിരിയാൻ തുടങ്ങി. അതിലൊക്കെ ഒരുപാട് സംശയം അങ്ങോട്ട് അപ്പുറത്തേക്ക് വരും. അത് അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല, അവർക്ക് അനുമാനിക്കാൻ കഴിയുന്നങ്ങട്ട് അനുമാനിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ഗോളങ്ങൾ, ഇന്ന് കാണുന്ന ഈ നക്ഷത്ര ഗോളങ്ങളും സൂര്യനതൊക്കെ ഉണ്ടായത് അങ്ങനെയാണ്. അങ്ങനെ കുറെ കാലം, അപ്പോഴൊന്നും കാലമില്ല, കാലമെന്ന് പറയാനും പറ്റുന്നു. അവിടുന്ന് പിന്നെ പൊട്ടിത്തെറിയുണ്ടായി. നമ്മുടെ ഈ പറയുന്ന ഗ്രഹങ്ങളൊക്കെ, നമ്മുടെ ഈ സൂര്യന്റെ ചുറ്റും ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നവഗ്രഹങ്ങളൊക്കെ ഈ സൂര്യനിൽ നിന്ന് പൊട്ടിത്തെറിച്ച് ഉണ്ടായതാണ് പോലും. സൂര്യനിൽ നിന്ന് പൊട്ടിത്തെറിച്ച് അങ്ങനെ അനേക കോടി കാലങ്ങൾ കഴിഞ്ഞിട്ട് അതവിടെ കിടന്ന് തണുത്തുറഞ്ഞിട്ട് നമ്മുടെ ഭൂമിയും അങ്ങനെ സൂര്യനിൽ നിന്ന് പൊട്ടിത്തെറിച്ചിങ്ങോട്ട് വന്ന അനേക കോടി കാലങ്ങൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ തണുത്തുറച്ച് ഉണ്ടായ ഒരു പന്ത് പോലത്തെ ഒരു സാധനമാണ്. പിന്നെ കുറെ കാലത്തിന് ശേഷം ഇത് ഉറയ്ക്കുന്നതിന് മുമ്പ് പിന്നെ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ട് ആ പൊട്ടിത്തെറിയിൽ നിന്നുണ്ടായ ഒരു ഉപഗ്രഹമാണ് നമ്മുടെ ഈ ചന്ദ്രൻ. അങ്ങനെ ഈ ഭൂമിയുടെ പുറന്തോട് ഇങ്ങനെ കട്ടിയിടുകയും അങ്ങനെ ആ പുറന്തോട് പിന്നീട് അനേക കാലം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ചെറിയ ചെറിയ ജീവികളൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുകയും അങ്ങനെ ഏതാണ്ട് ഒരു 10 ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ മനുഷ്യൻ ഇങ്ങനെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുകയും ചെയ്തു എന്നാണ് ശാസ്ത്രത്തിന്റെ നിഗമനം. എന്ന് പറഞ്ഞാൽ ഈ മഹാപ്രപഞ്ചത്തിലെ ഈ കോടിക്കണക്കിന് വർഷത്തെ എടുത്തു നോക്കുമ്പോൾ മനുഷ്യൻ ഇവിടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് വളരെ കുറഞ്ഞ കാലേ ആയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ശാസ്ത്രജ്ഞൻ പറയുന്നതാണ്. എങ്ങനെയായിരുന്നാലും അയാൾ പറയുന്നത് ശരിയാണെങ്കിലും അല്ലെങ്കിലും ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ എന്നുള്ളത് ഒരു സത്യമല്ലേ? ആ സത്യത്തിനെ ആരെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ? അപ്പൊ ഖുർആൻ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തി തരിക എന്നല്ലാതെ ശാസ്ത്രത്തിന്റെ അനുമാനങ്ങളിലേക്കൊന്നും പോയിട്ട് യാതൊരു കാര്യമില്ല. അവസാനം അനുമാനിച്ച് അനുമാനിച്ച് ശാസ്ത്രത്തിൽ തന്നെ അവസാനം അന്തമിട്ട് നിൽക്കും. അവസാന ശാസ്ത്രജ്ഞൻ ചോദിക്കുകയാണ്, ഈ ടെസ്റ്റ് ഉണ്ടായിരുന്നില്ലേ പൊടി, ഈ പൊടി എവിടുന്ന് വന്നു? അതെവിടുന്നാണ് വന്നത്? അതിന് ചലനം ഉണ്ടായത് എങ്ങനെയാണ്? അതിനൊന്നും ശാസ്ത്രത്തിനൊന്നും പറയാനില്ല. അയാൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് എത്തിപ്പെടാൻ ശാസ്ത്രജ്ഞന് പോലും കഴിയുന്നില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനത്തെ മഹാപ്രപഞ്ചത്തിലെ അതിന്റെ ഉത്ഭവത്തെപ്പറ്റി ഉത്ഭവത്തിന്റെ അടുത്ത് പോലും മഹാബുദ്ധിമാന്മാരായ ശാസ്ത്രത്തിന് എത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെയും അപ്പുറമുള്ള ദൈവത്തിലേക്ക്, ദൈവം എവിടെയാണ് ചോദിക്കുന്നതിന്റെ തലമണ്ടയ്ക്ക് എന്താണ്? അതിനേക്കാളും വലിയ വിഡ്ഢിത്തരം എന്താണ്? അതുകൊണ്ടാണ് ഖുർആൻ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, നമുക്കൊക്കെ തിരിയുന്ന തരത്തിൽ, ഒരു സംശയത്തിന് ഇടയില്ലാത്ത വിധത്തിൽ നിങ്ങൾ അദൃശ്യ കാര്യങ്ങളെ നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുക. അത് അശാസ്ത്രീയമൊന്നുമല്ല, ശാസ്ത്രീയം തന്നെ. അദൃശ്യ കാര്യങ്ങളെ വിശ്വസിക്കുക, അദൃശ്യ കാര്യങ്ങൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അത് വിശ്വസിച്ചേ മതിയാവൂ. പുനർജന്മത്തെപ്പറ്റി ഖുർആൻ, ദൈവത്തെ നിഷേധിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക, പുനർജന്മം അത് ഖുർആൻ പറഞ്ഞതാണ്. പുനർജന്മത്തെപ്പറ്റി പറഞ്ഞപ്പോ അറേബ്യയിൽ തന്നെയിരുന്ന കാർഷികൾ ചോദിച്ചു, ഐദാക്കുന്ന ഇമാമൻ ലഹ്ന ബാലുദ്ദീൻ കൈലൻ ഖറത്തുൻ ഹാസിറ ബൈനമായ സൈറത്തുൻ ബാഹിദ ബൈദാഉൻ ബിസായിറ. അവർ ചോദിച്ചട, നീ എന്താ മുഹമ്മദേ ഈ പറയുന്നത്? മരിച്ചു പോയിട്ട് പണ്ണി കൊണ്ടുപോയി കുഴിച്ചിട്ട് എല്ലും വരുമ്പോ ഒക്കെ ആയിക്കഴിഞ്ഞാല് പിന്നെ അവിടെ നേരേറ്റ് വരുന്നതാണോ പറയുന്നത്? വെറുതെ പറയാണ്, നിനക്ക് ഭ്രാന്താണ്. അവര് പറഞ്ഞു, നീ അറേബ്യയിലുണ്ടായിരുന്നവർ പറഞ്ഞു. അതിന് ഖുർആൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുകയാണ്. അതിന് ആർക്കും മറുപടി പറയാൻ കഴിയുന്നില്ല. ഖുർആൻ ദൈവികമാണെന്നുള്ളതിന് മറ്റൊരു തെളിവ്. നിരീശ്വരവാദികൾക്ക് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ പറഞ്ഞോട്ടെ, കബാ ഹലക്കിനാക്കും അവല വർണ്ണത്തിൽ ഉഴയിതും വായുതൻ നലീന ഇന്നാ പുന്നാ പായീൻ. നിങ്ങളെ ഞാൻ ആദ്യം സൃഷ്ടിച്ചില്ലേ? ഖുർആൻ ചോദിച്ചതാ. നിങ്ങളെ ആദ്യം സൃഷ്ടിച്ചു എന്നുള്ളത് ഒരു സത്യമല്ല, എന്നാ വീണ്ടും നിങ്ങളെ ഞാൻ സൃഷ്ടിക്കാൻ എനിക്ക് കഴിയും. തിരിച്ചു ഇവിടെ ഇരിക്കുന്ന ആരോടൊക്കെ ആർക്കെങ്കിലും പറയാൻ കഴിയും, 100 വർഷത്തിന് മുമ്പ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആരായിരുന്നു, എവിടെയായിരുന്നു? ഇപ്പൊ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ യാഥാർത്ഥ്യമാണ്, യാതൊരു സംശയമില്ല. എല്ലാവർക്കും കൈയും കാലും കണ്ണും മൂക്കുമൊക്കെ ഉള്ള മനുഷ്യർ, അത് മായയൊന്നുമല്ലെന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു 100 വർഷം മുമ്പ് എവിടെയായിരുന്നു, എന്താണ്? അല്ല താലിൻസാരി വീരുമിനി നമ്മിയൊക്കൊന്നും ചെയ്യാൻ മണിക്കൂറാ ഖുർആൻ. ഏ മനുഷ്യനില്ലേ, വലിയ ആളായിട്ട് നടക്കുന്ന മനുഷ്യൻ, അവനൊന്നുമല്ലാത്ത ശൂന്യതയിലായിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നില്ലേ? മക്കയിലെ മുഹമ്മദ് ചോദിക്കുന്നതാണ്. ഉണ്ടായിരുന്നില്ലേ? പറയാൻ കഴിയുമോ 100 കൊല്ലത്തിന് മുമ്പ് എന്തായിരുന്നു, എവിടെയായിരുന്നു? ഇല്ല, ശൂന്യതയിലായിരുന്നു. ഒന്നുമേ അല്ലായിരുന്നു. എല്ലാം കേൾക്കും ചെയ്യും മതിക്കൂർ, അവനൊരു ദുഃഖമല്ലായിരുന്നു. അതാണ് അതിന്റെ നേർക്ക് നേരെയുള്ള മലയാളം. ഒന്നുമല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് ഈ ഉള്ള അവസ്ഥയിലേക്ക് വന്നു എന്നത് ഒരു സത്യമല്ലേ? അതിന് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയോ? ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ടില്ലെന്ന് പറയാൻ കഴിയോ ആർക്കെങ്കിലും? ഇനി എങ്ങോട്ടാ പോകുന്നത്? ഇനി ഈ ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് പോകുന്നുള്ളത് നിഷേധിക്കാൻ കഴിയും? ഞാൻ പോകില്ല എന്ന് വെച്ചിട്ട് ഇവിടെ അങ്ങനെ കാലാകാലം കഴിഞ്ഞുകൂടാനൊന്നും കഴിയില്ലല്ലോ. ഇവിടെ നിന്ന് പോയേ മതിയാവും. എങ്ങോട്ടാണ് പോകുന്നത്? മണ്ണിലേക്ക് അങ്ങ് ലയിച്ചു. കോടിക്കണക്കിന് മനുഷ്യരീലോകത്ത് മണ്ണിൽ ലയിച്ചിട്ടുണ്ട്. അതൊക്കെ മണ്ണായിപ്പോയി, ശൂന്യമായിപ്പോയി. അത് ഏതൊരവസ്ഥയിലായിരുന്നു ആദ്യമെങ്കിൽ അവരോട് വന്ന് പിന്നെയും പോയി ശൂന്യതയിലേക്ക്. ഖുർആൻ പറയുന്നു, വഴിയെടുക്കും. അങ്ങനെ ശൂന്യതയിലേക്ക് വന്നാൽ കമ തലക്കീരാക്കും ഔവല മരണത്തിൽ നുഴയെടുക്കും. നിങ്ങളെ ആദ്യം ഞാൻ സൃഷ്ടിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? ശൂന്യതയിൽ നിന്നല്ലേ നിങ്ങൾ വന്നത്? ഇനി നിങ്ങൾ ശൂന്യതയിലേക്ക് പോകും. വീണ്ടും നിങ്ങളെ ആ ശൂന്യതയിൽ നിന്ന് കൊണ്ടുവരാൻ എനിക്ക് കഴിയും? കഴിയില്ല. ആർക്കെങ്കിലും പറയാൻ കഴിയും? നിഷേധിക്കാനാകുമോ? ആ ഒരു ചോദ്യം, തത്വചിന്താപരമായ ചോദ്യം, അതാ ഖുർആനിൽ ഏതൊരു നിരീശ്വരവാദിയെയും അവിടെ ഇരുത്തുന്ന ചോദ്യമാണ്. വായുതൻ അലീന ഇന്നാക്കുന്നീൻ, അത് നമ്മൾ ഉറച്ചിരിക്കുകയാണ്, നമ്മൾ ചെയ്യുക തന്നെ ചെയ്യും. ഏത് കൊലവും പോലും നിഷേധിക്കാൻ കഴിയില്ല. അത്രയും തത്വചിന്താപരമായ ഒരു ചോദ്യം ആരാ ചോദിച്ചത്? തത്വചിന്തകനൊന്നും ആയിരുന്നില്ല മുഹമ്മദ് നബി, സാധാരണ മനുഷ്യൻ. അദ്ദേഹത്തിന് എവിടുന്നാണ് ഈ തത്വചിന്ത കിട്ടിയത്? ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞു കൊടുത്ത തത്വചിന്ത അദ്ദേഹം ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന് ഇന്നും മറുപടി പറയാനാവാതെ കിടക്കുന്നു. ഖുർആന്, ഖുർആന്റെ ദിവ്യത്വം, ഒരു സൂറത്തെ എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അത് കൊണ്ടുവരാൻ കഴിയും. ഇതെങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിന് ഈ ലോകത്തുള്ള ഒരൊറ്റ നിരീശ്വരവാദിക്കും ഒരിക്കലും കൊലവമ്പത് ദൈവത്തെ വെല്ലുവിളിക്കുന്ന ആളുകൾക്കൊന്നും മറുപടി പറയാതെ അതാ ഖുർആൻ ഇരിക്കുന്നു. ഇപ്പോഴും പറഞ്ഞോട്ടെ, ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും കഴിയുമെങ്കിൽ പറഞ്ഞോട്ടെ, ശൂന്യതയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു, നീന്ത് ശൂന്യതയിലേക്ക് പോയാൽ വീണ്ടും നിങ്ങളെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറയാൻ തീർത്തിയുണ്ട്. എങ്ങനെ പറയാനാവും? നിങ്ങളുടെ അനുവാദത്തോടു കൂടിയല്ല നിങ്ങൾ ആര് ഈ ഭൂമിയിലേക്ക് വന്നത്. ഇവിടുന്ന് പോകാനും നിങ്ങളുടെ അനുവാദം വേണ്ട, വീണ്ടും നിങ്ങളെ കൊണ്ടുവരുവാനും അനുവാദം വേണ്ട. അതുകൊണ്ടാണ് ആ നിങ്ങളെ സൃഷ്ടിച്ചത്.
കാര്യം ആ കാര്യത്തിൽ വിശ്വസിക്കണമെന്ന് ഖുർആൻ പറയുന്നു. ആ കേട്ടു ഞാൻ ഇതൊക്കെ നമ്മളുടെ മുമ്പിൽ കുട്ടനാരാണ് ഭക്തിയിലെ. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ വകയാണെന്ന് എങ്ങനെയാ പറയാ?
മഹത്തായ ഒരു സിദ്ധാന്തം ലോകത്ത് ഇതൊക്കെ തത്വചിന്തകളാണ്. ഇനി മഹത്തായ ഒരു സിദ്ധാന്തം നമ്മുടെ ജീവിതത്തിന് പണത്തിന്റെ ആവശ്യം നാട് ഭരിക്കുന്നതിനെ പറ്റി ഖുർആൻ എല്ലാ കാര്യം പറഞ്ഞു. അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന് എന്തൊക്കെ വേണമോ അതുകൊണ്ട് ഖുർആൻ
ഒരു സക്കാത്ത് പദ്ധതി, ഇത്രയും നല്ല ഒരു ധനവിതരണ
പദ്ധതി ഈ ലോകത്ത് ഇതുവരെയും ആരും അവരെ അങ്ങനത്തെ ഒരു സക്കാത്ത് പദ്ധതി ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ അവരെ. എന്തിനാണ് സക്കാത്ത് പദ്ധതി അവതരിച്ചത്? ഇവിടെ പല ആൾക്കാരുടെ സിദ്ധാന്തം അവതരിപ്പിച്ചു. ഭൂമിയിൽ സ്വർഗം പണിയാൻ വേണ്ടി, തൊഴിലാളിയെ മുതലാളിയെ സംഘട്ടനം നടത്താൻ വേണ്ടി, അങ്ങനെ ഇവിടെ എല്ലാവർക്കും സുഖമായി സുഭിക്ഷമായി കഴിയാൻ വേണ്ടി അങ്ങനത്തെ സിദ്ധാന്തങ്ങളെല്ലാം പൊളിഞ്ഞ് പാളിച്ചായി എന്ന് മാത്രമല്ല, ഒരു പഞ്ചായത്തിന്റെ ഒരു ചെറിയ സ്ഥലത്ത് പോലും ആ സിദ്ധാന്തം ഒന്നും നടപ്പാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷേ മക്കയിലെ മുഹമ്മദ് നബി പറഞ്ഞ ആ സക്കാത്തിന്റെ സിദ്ധാന്തം അത് ഭൂമിയിൽ നടപ്പാക്കിയതായി. ഭൂമിയിൽ സ്വർഗം പണിഞ്ഞ് അടിച്ചു കൊടുത്തു. ഉള്ളവനും ഇല്ലാത്തവനും ഇല്ലാതായ ഒരവസ്ഥ ഖലീഫമാർ ഭരിക്കുന്ന ഖലീഫ അവരുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. സക്കാത്ത് വാങ്ങാൻ ആളില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ലോകത്ത് എവിടെങ്കിലും ഉണ്ടായിട്ടോ എന്ന് പറയാൻ സാധിക്കണില്ല. അങ്ങനത്തെ ഒരു പദ്ധതിയാണ് ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ വെച്ചത്. ഉള്ളവനും ഇല്ലാത്തവനും ഇല്ലാതെയാക്കി സക്കാത്ത് വാങ്ങാൻ ആളില്ലാതാകുന്ന സുഭിക്ഷമായ ഒരു ജീവിതം ഉണ്ടാക്കി തീർക്കുന്ന സക്കാത്ത് പദ്ധതിയാണ് ഖുർആൻ പറഞ്ഞത്. ഖുർആൻ ചോദിച്ചൊക്കെ മാറാൻ കിട്ടുമ്പോൾ എന്താണ് ഞങ്ങൾ ചെലവഴിക്കേണ്ടത്? അപ്പൊ അതിന് മറുപടി പുലിൽ ആക്കുക.
നിങ്ങൾ ആവശ്യം കഴിച്ചു ബാക്കിയുള്ള ഇതിനേക്കാൾ ശാസ്ത്രീയമായ ഒരു ഒറ്റ വാക്കേ പറഞ്ഞു ആക്കുക.
അതിന് വിശദീകരണമൊന്നും വേണ്ട. ആവശ്യം കഴിച്ചാണ്ട് കൊടുത്തേക്ക് എന്ന് പറഞ്ഞാൽ
എന്താ മനുഷ്യന്റെ ആവശ്യം? അത് തീർച്ചയായും പറയുന്നത് ദൈവമാണ്. ദൈവത്തിനറിയാൻ കാലാകാലങ്ങളിൽ മനുഷ്യന്റെ ആവശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇന്നുള്ള ആവശ്യമുള്ള നാളെ മനുഷ്യനുണ്ടാവുക. 100 കൊല്ലത്തിന് മുമ്പുള്ള ആവശ്യമല്ല ഇപ്പോൾ 100 കൊല്ലം കഴിഞ്ഞാൽ വേറെ
ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇന്നതിന്നതൊക്കെ കൊടുക്കണം, ഇത്ര ശതമാനം കൊടുക്കണം, ഇത്രയ്ക്ക് ഇത്ര കൊടുക്കണം എന്നൊക്കെ വ്യക്തമായി അങ്ങനത്തെ എഴുതി വെച്ചാൽ എന്തായിരിക്കും? സാമ്പത്തിക സിദ്ധാന്തം അറിയുന്നവർക്കറിയാം സമ്പദ്ഘടന മാറിക്കൊണ്ടിരിക്കും. തികച്ചും ബുദ്ധിപരമായ പ്രായോഗികമായ ശാസ്ത്രീയമായ ദൈവത്തിനല്ലാതെ ഇത് പറയാൻ കഴിക്കാം. അത് മാറി മാറി വരുന്നത് കൊണ്ടാണ്. ഏത് കാലത്തേക്കും പ്രായോഗികമായതാണ് പറഞ്ഞത്. എന്നിട്ട് അതിനൊക്കെ അട്ടിമറിച്ച് അത് ആവശ്യങ്ങൾ മാറി വന്നിരിക്കുന്നത് കൊണ്ട് ആവശ്യം കഴിച്ച് കൊടുത്തുകൊള്ളണം. അത് അതാത് കാലഘട്ടത്തിൽ ഉള്ള ആവശ്യം കഴിച്ചിട്ട് അതാത് കാലഘട്ടത്തിൽ കൊടുത്തുകൊള്ളണം. അതാണ് ആ സാമ്പത്തിക ഘടനയുടെ പ്രത്യേകത. അത് ദൈവത്തിനെ പറയാൻ കഴിയൂ. അത് പറഞ്ഞിട്ട് എന്താ ചെയ്ത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ അപ്പോ സാധനം? ഈ 27 രാവിലെ 10 പൈസ വീതങ്ങനെ വലിച്ചെറിയ 40 ആട് 80 ആട് 120 ആട് ഉണ്ടെങ്കിലും അതിനെല്ലാം കൂടി 1 40 ഉണ്ടെങ്കിൽ 80 2 ആട് കൊടുക്കണ്ട. പക്ഷെ നമ്മുടെ നാട്ടിലെ ഈ ജൂതന്മാർ അവതരിപ്പിച്ച കണക്കിൽ 40 120 എല്ലാം ഒരേ ഒറ്റ കണക്കാണ്. എത്ര കൂട്ടിയാലും 1 വരുള്ളൂ. 1 കൂട്ടണം 1 കൂട്ടണം 1 കൂട്ടണം 1 കൂട്ടണം സമം 1. ഇത് എങ്ങനെ കണക്ക് പഠിപ്പിച്ചത്? അതുകൊണ്ട് എന്തായി? സക്കാത്ത് എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഈ സക്കാത്ത് കൊടുക്കണമെങ്കിൽ എന്തിനാ കൊടുക്കാം? ഗോതമ്പിന്. എവിടെ ഗോതമ്പ്? കേരളത്തിൽ ഗോതമ്പ്. കാരക്ക കാരക്കൊക്കെ എവിടെ പോണം? അറേബ്യയിൽ പോണം. അവിടെ തന്നെ ഉണ്ടാകും. അറേബ്യയിൽ പോണം. ഒട്ടകം അവിടെ ഒട്ടകമുള്ളത് ഒട്ടകത്തിനെ പിടിക്കാൻ പോണം, പശുവിനെ പിടിക്കാൻ പോണം, ആട്ടിനെ പിടിക്കാൻ പോണം. അതന്നെ ഉണ്ടായാൽ തന്നെ എന്താ എന്നാലും കൊടുക്കണ്ട. എന്താ ഉണ്ടാവുക? 40 ആടുണ്ടെങ്കിൽ ഇന്ന് ഇപ്പൊ ഇന്ന് ഇന്ന് എത്ര കഴിഞ്ഞ 24 ഡിസംബർ 24 ഒരാളെ കയ്യിൽ 40 ആടുണ്ടെങ്കിൽ അയാൾ അടുത്ത കൊല്ലം ഡിസംബർ 24 ചെയ്താൽ മതി, അതിനൊരാട്ടിനെ കൊടുത്താൽ മതി. അടുത്ത കൊല്ലം ഡിസംബർ 23 അതിൽ നിന്ന് ഒരാട്ടിനെ പിടിച്ച് അയാൾ അറുത്ത് നിന്നാൽ തെറ്റാത്ത് പോയി. തെറ്റാത്തില്ല. അതുപോലെ 1000 ഉറുപ്പ് ഒരാളെ കയ്യിലുണ്ടെങ്കിൽ അയാൾ പെട്ടിയിൽ വെച്ച് കൂട്ടിയിട്ട് അടുത്ത കൊല്ലം അതേ ദിവസം വരെ 1000 ഉറുപ്പ് അതിലൊരു ഉറുപ്പ് എടുത്തു പോയാൽ പോയി. അപ്പൊ ഇങ്ങനെ എന്തൊക്കെയോ ശതമാനവും കള്ളക്കണക്കും ഇതൊക്കെ ആരെഴുതി ഉണ്ടാക്കിയതാണാവോ? അങ്ങനെ സക്കാത്ത് അതിമഹത്തായ ഒരു ജീവിതം മനുഷ്യനുണ്ടാക്കാൻ വേണ്ടി അതിന് എങ്ങനെയാ പിരിക്കേണ്ട, ആരാ പിരിക്കേണ്ടെന്നൊക്കെ അതാത് നാട്ടിൽ ഭരണമുണ്ടെങ്കിൽ ഭരണകർത്താക്കൾ പിരിക്കും, അതില്ലെങ്കിൽ വല്ല മഹലുകാരുണ്ടെങ്കിൽ വയലു പിരിക്കും, അല്ലെങ്കിൽ സംഘടന ഉണ്ടെങ്കിൽ സംഘടന പിരിക്കും. അത് ആർക്കൊക്കെ കൊടുക്കണ്ടെന്ന് കണക്കെടുക്കാനൊന്നും യാതൊരു എല്ലാ കാലത്തും ഒരേ പഴയക്കാണ്. എല്ലാ കാലത്തും ശതമാനം ഒരേ ശതമാനം. പക്ഷെ നമ്മുടെ സക്കാത്തിന്റെ ശതമാനം എല്ലാ കാലത്തും അതിന് മാറ്റമില്ല. ഒരു കാലത്ത് മാറില്ല. ചിലപ്പോ ടാക്സ് ചില സാധനത്തിൽ കൂട്ടും, ചിലപ്പോ കുറയ്ക്കും. നാട്ടിന്റെ സമ്പദ്ഘടന അനുസരിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് ഏതോ വിവരം കെട്ടവൻ നിർത്തിയേട്ടവൻ ദൂതന്മാര് നമ്മുടെ സമുദായത്തെ പറ്റിക്കാൻ വേണ്ടി പട്ടിണി പാവങ്ങളാക്കാൻ വേണ്ടി എഴുതി വെച്ച കണക്ക് അവരെ പള്ളിയിൽ വെച്ച് പഠിപ്പിക്കാം. പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന പഠിച്ചിട്ട് അങ്ങനെയല്ല.
എല്ലാ കാലത്തും ഒരുപോലെയല്ല. കൂട്ടേം കുറയ്ക്കും.
അതുപോലെ സക്കാരത്തിന്റെ തോതും കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ വേണം. അത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ തിരിച്ചത് വാങ്ങി കൊടുക്കുന്നവരാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ പ്രദേശത്തുള്ള ഒരു മഹലുണ്ടെങ്കിൽ ആ മഹലിൽ സംബന്ധിച്ചവർക്ക് അറിയാം ഇവിടെ ആരൊക്കെയാണ് സക്കാത്ത് വാങ്ങാൻ അർഹതയുള്ളവരെന്ന്. സക്കാത്ത് ആരെടുത്തൊക്കെ വാങ്ങട്ടെ, എല്ലാ സാധനത്തിനും സക്കാത്ത് കൊടുക്കണമെന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവര് പറഞ്ഞ മാതിരി
ഇവിടെനിന്ന് കിട്ടാത്ത സാധനത്തിന് കൊടുക്കണമെന്നല്ല പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള ആരൊക്കെയാണത് കണ്ടുപിടിച്ചിട്ട്
കണക്കെടുത്തിട്ട് ഈ കൊല്ലം സക്കാത്ത് വാങ്ങാൻ അർഹതയുള്ള ആൾക്ക് അത് 10 വയസ്സ് 20 വയസ്സൊന്നുമല്ല. ഒരു മനുഷ്യനൊരു തൊഴിൽ ഒരു പങ്ക് വാങ്ങി കൊടുക്കാനാണ് വേണമെങ്കിൽ ഈ പൈസ കൊടുത്തിട്ട് ഒരു പങ്ക് വാങ്ങി കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വാങ്ങി കൊടുക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വാങ്ങും, ഒരു ജീപ്പ് വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വാങ്ങിക്കും, ഒരു ലോറി ആണെങ്കിൽ അത് വാങ്ങിക്കും. അങ്ങനെ വന്നാൽ എന്താകും, അടുത്ത കൊല്ലമാകുമ്പോ ഇവന്റെ അടുത്ത് നിന്ന് സക്കാത്ത് ഇങ്ങോട്ട് വാങ്ങാം. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞ് നോക്കുമ്പോ പിന്നെ സക്കാത്ത് വാങ്ങാൻ ആളുണ്ടാവില്ല. പിന്നെ പണമെല്ലാം കൂടി ബൈത്തുൽ മാൽ പൊതുവികസനത്തിന് വേണ്ടി സംഭരിച്ചു വെക്കാം.
ഇത്രയും ശാസ്ത്രീയമായ പ്രായോഗികമായ ഒരു പദ്ധതി അവതരിപ്പിക്കുകയും ഖലീഫ ഉമറിന്റെ കാലത്ത് അങ്ങനെ സംഭവം ഉണ്ടായി അത് നടപ്പാക്കി കാണിച്ചു കൊടുത്തു. ഉമറിന്റെ കാലത്ത് സക്കാത്ത് കുറിച്ചിട്ട്
ആളില്ല എന്ന് ഖലീഫക്ക് കത്ത് വന്നു, ഇത് വാങ്ങാൻ ആളില്ല, എവിടെയെങ്കിലും പോയത് തെരഞ്ഞു നോക്കാരെങ്കിലും ഉണ്ടോ, ഇന്നേരം തെരഞ്ഞു നോക്കിയിട്ട് എന്നിട്ടും കാണുന്നില്ല ആരെ സക്കാത്ത് വാങ്ങാൻ. അപ്പൊ പറഞ്ഞത് വൈത്തൽമാര് പൊതു വികസനത്തിന് കൊണ്ട് അയച്ചേക്കെന്ന് പറഞ്ഞു. അങ്ങനെ പണം ഇവിടെ കൊണ്ടുവന്ന് വൈത്തൽമാരിലാക്കി ആരും വാങ്ങാനില്ലാത്ത ഇന്ത്യയിലെ കുടുംബം കൃഷിച്ച് ഇത് കാണിച്ചു. ഇത് ആരവതരിപ്പിച്ച പദ്ധതിയാണ്, സാമ്പത്തിക ശാസ്ത്രജ്ഞനൊന്നുമല്ല നമ്മുടെ മുഹമ്മദ് അലി.
അദ്ദേഹത്തിന് ദൈവം പറഞ്ഞു കൊടുത്ത ഈ സിദ്ധാന്തം അതിപ്പോഴും ഖുർആനിലുണ്ട്. പക്ഷെ ആ ഖുർആനുള്ള സക്കാത്ത് ആർക്കെങ്കിലും അറിയാം, അവരെ കണക്കാർക്കെങ്കിലും അറിയാം, അതുകൊണ്ട് ആരെങ്കിലും നടപ്പാക്കാൻ ശ്രമിക്കും.
അതൊന്നും ചെയ്യാതെ ഈ ഖുർആൻ എടുത്ത് വെച്ച് ഇങ്ങനെ ഓതുക, അവരെല്ലാം ഓടിപ്പോയി മരിച്ചോ ഇന്നൊക്കെ ആ റസൂലുൽ മൗത്ത ഖുർആൻ പറഞ്ഞാണ്. മരിച്ച ആൾക്കാരോട് പറഞ്ഞിട്ട് വല്ല കാര്യമോ, മരിച്ച ആൾക്കാർ കേൾക്കൂല എന്നൊക്കെ ഉറപ്പല്ലേ. എന്നിട്ട് മരിച്ചവരടുത്തിരുന്നോ കബറി കൊണ്ട് കുറ്റിട്ടായിട്ട് പുറത്ത് കയറിയിരുന്നു ഓതും, പള്ളിക്ക് പോയിരുന്നോതും വള്ളിയായിട്ട് ആൾക്കാർക്ക് ദൂരത്തോതും ആൾക്കാർക്ക് ദൂരത്തിൽ പറയുന്നത് എന്താണെന്ന് ഈ പറയുന്ന ആൾക്കാർക്ക് വല്ലവർക്കും മനസ്സിലാവും. ഇത് പട്ടി പൊറിഞ്ഞ് ബോധം എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കാനുള്ള വർഗീയത പരത്തുന്ന ഒരു സാധനമാണെന്ന് മറ്റു സമുദായങ്ങളെ പോലും അവരെ കൊണ്ട് പോലും പറയിപ്പിക്കുന്ന തരത്തിൽ അത്രമാത്രം ഈ ഖുർആൻ എന്ത് ചെയ്തു.
എന്നിട്ട് അപൂർവ
ജൂതനാണെന്ന് പറഞ്ഞാലോ അത് വലിയ കാര്യമാണ്. ബുഖാരി നമുക്ക് വേണ്ടാന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. ഈ ഉമറുബിൻ ഖത്താബും അബൂബക്കർ സിദ്ദീഖും ഒക്കെ ജീവിച്ചതിപ്പോ ഈ ബുഖാരിനെ കൊണ്ടാണ്. ബുഖാരി എനിക്ക് വേണ്ടി എത്ര ബുഖാരി ഇങ്ങനെ ജനിച്ചത്, അവരൊക്കെ വരണം കഴിഞ്ഞ് 10-200 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ചു. ഈ ബുഖാരി എഴുതി ഈ ബുഖാരി ഇല്ലെങ്കിൽ രോഗമില്ല, നമുക്ക് നിസ്കാരമില്ല. നിസ്കാരം നോക്കുവാണ് വലിയ കാര്യം. നിസ്കരിച്ചില്ലെങ്കിലും ഇതാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. നിസ്കരിച്ചു ആളുകൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുക, നോക്കുന്നോണ്ടിരിക്കുക,
എന്നിട്ട് ബാക്കിയുള്ള അതോ ഏർപ്പാട് ചെയ്യുക.
നിസ്കരിക്കുന്ന ആള് ഒരു ചീത്ത കൊടുത്തിരിക്കാൻ പാടില്ല, നമ്മളിവിടെ കാണുന്നവരാണ്. നിസ്കരിക്കുന്നവരാണ് ഈ നാട്ടിൽ സകല കുഴപ്പവും സകല വർഗീയത ഉണ്ടാക്കുന്നത് ആയിട്ടാണ്. അപ്പൊ ഇവ കുറാനും പറഞ്ഞ നിസ്കാരം നിസ്കരിക്കുന്നത്. അപ്പൊ നിസ്കാരം പഠിപ്പിക്കാൻ വന്നത് നിസ്കാര കണക്കല്ല, അത് തിരുവിതാംകാടി നിന്ന് കിട്ടും. നിസ്കാര കണക്കാണ് വായിക്കണം. അത് നോമ്പ് പഠിപ്പിക്കാൻ വന്ന നോമ്പിന്റെ കണക്ക് ഓരോരുത്തർ എഴുതി വെച്ചിട്ടുണ്ട്. കുറാൻ എന്ന് പറയുന്നത് അതല്ല. ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യനെ മനുഷ്യരാക്കാൻ വേണ്ടി മനുഷ്യന്റെ ജീവിതകാലം മുഴുവൻ അവന്റെ ജീവിതത്തിന് ആധാരമായിരിക്കേണ്ട ഒരു മഹത്തായ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം പഠിക്കണമെന്നാണ് ഖുർആൻ. അപ്പൊ പഠിക്കേണ്ടെന്ന് അഭിപ്രായമുണ്ട്. ഈ നാട്ടിൽ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾക്ക് അവർ പറഞ്ഞോട്ടെ, മുസായപ്പെടുത്ത് കൈപിടിച്ചുകൊണ്ട് അത് കുറയാനെന്ന നുണയാണ് അവർ പറയുന്നത്. പക്ഷെ ഈ മുസായപ്പ് ഞങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥമല്ലെന്ന് അവർക്ക് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ അവർ പറഞ്ഞോട്ടെ. അത് പറയുന്നതിനാണ് നമ്മുടെ ഇടയ്ക്ക് വരുന്നതൊക്കെ. ഏതായാലും അവർ വരുന്നതൊന്നും നമുക്ക് പ്രശ്നമല്ല. സത്യമായ ഗ്രന്ഥം ആയതുകൊണ്ട് ആ ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം. അത് അത് തന്നെയാണ് സത്യം, നമ്മുടെ പ്രമാണം അതാണെന്നും നമ്മൾ വിചാരിക്കണം. അതിന്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഔദ്യോഗികമായിട്ട് പ്രാർത്ഥന ചെയ്തു.
ഗുരുവായൂരപ്പാന്ന് വിളിക്കുമ്പോ ഇയാളുടെ മനസ്സിൽ വരുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലിരിക്കുന്ന കൽപ്രതിമയാണെങ്കിൽ എന്നാണ് അവൻ അംഗീകരിക്കില്ല. അതേ സമയത്ത് കൈ ഇങ്ങനെ വിളിച്ചിട്ട് ഗുരുവായൂരപ്പാന്ന് വിളിക്കുന്നവർക്കിന്റെ മനസ്സിൽ സർവ്വവ്യാപിയായ ദൈവമാണ് വരുന്നതെങ്കിലോ അവൻ ചെയ്യുന്നത് ഇവൻ ചെയ്യുന്ന നിസ്കാരം പോലെ ഒരു നിസ്കാരം തന്നെ, ഒരു പ്രാർത്ഥന. അവന്റെ മനസ്സിലും ഇവന്റെ മനസ്സിലും ഒന്നാണ്. അവൻ പറയാതെ ചെന്നില്ലാത്ത ഇവൻ കഴിപ്പോട്ട് നിന്നിരുന്നോട്ടെ, എവിടെയോ അല്ലാൻ തന്നെ ദൈവമായി നിൽക്കുന്നത്, ഇതിനെതിരാണ് പറയാതെ നിൽക്കുന്നത്. വേറെ എല്ലാം മുട്ടുമുട്ടി നിൽക്കാതെ തട്ടിപ്പോയിട്ട് തട്ടിപ്പോയിട്ട് ഇൻഷോർ ചെയ്യാൻ വെച്ച് അതിന് കർത്താവിനെ വിളിച്ച് വീട്ടിലാണ് മനസ്സിൽ വരുന്ന എന്താണ് ഈ ജേസി കൃത്യമല്ല എന്ന് പറഞ്ഞു ഏതാ പേന്ദ്രന്മാർ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചിത്രമാണ്. ജേസി കൃത്യമല്ല അര വാങ്ങനയിൽ നിന്നുണ്ടാക്കിയ ചിത്രം. ഈ ഇങ്ങനെ ഇതോ ചെയ്യുമ്പോൾ ഇവന്റെ ഉള്ളിൽ വരുന്നത് ആ ചിത്രമാണെങ്കിൽ അത് തീർക്കാം. അതേ സമയത്ത് അവന്റെ ഉള്ളിൽ വരുന്ന ജന്മമാണെങ്കിലോ അവൻ ചെയ്യുന്ന നിസ്കാരമാണ്. അവനും ദൈവത്തിനോടാ പറയുന്നത്, പള്ളിയിൽ പോയി പറയാതെ കൃത്യമാനും ദൈവത്തോടാണ് ദൈവത്തിനോടാ പറയുന്നത്. കവിതകൾ ക്ഷേത്രത്തിലിരിക്കുന്ന അയ്യപ്പ വിഗ്രഹം കൊണ്ടുപോകുന്ന ആ ദൈവമാണ് വരുന്നതെങ്കിൽ അത് ആ നിസ്കാരവും അയ്യമ്മാത്തതും പരമ ആത്മാവിൽ നിങ്ങൾ ഏത് ദൈവത്തിൽ വിളിച്ചോടി അമ്മാവിനെ വിളിക്കണം. അള്ളാഹുവിന് നിർബന്ധമില്ല. ഭഗവാനോ ഈശ്വരനോ കൃഷ്ണനോ ഗുരുവായൂരപ്പനോ ഏഴുവൻ അയ്യപ്പനോ എന്തുകൊണ്ടും വിളിച്ചോടി വിളിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലാണ്, മനസ്സിൽ എന്താണ് നിന്ന് വരുന്നതെങ്കിൽ അതാണ് നിങ്ങളുടെ നിസ്കാരം. നിങ്ങൾ നിസ്കരിച്ചോളി മോട്ടം കിട്ടട്ടെ. ഒരാൾ പള്ളിയിൽ പോയി ദൈവത്തിനെ വിളിച്ചെങ്കിലേ അവൻ മോട്ടം കൊടുക്കുമെന്ന് ഭർത്താവ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ പോയിട്ട് തന്നെ ജയിക്കണം. പക്ഷെ അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പടിഞ്ഞാറ്റ് നിങ്ങൾക്കുന്നവരെ ദുർഗത്തിൽ പോകുമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലാത്തതുകൊണ്ട് അവരുടെ ആരാധനാക്രമം അവർ ചെയ്തുകൊള്ളട്ടെ. അങ്ങനെ കൊല്ലും മൺകട്ടൻ മുൻകാന്തിക്കൂ ഒരാളില്ലാണ്ടല്ലോ. എല്ലാ ആളുകൾക്കും ആരാധന ക്രമങ്ങളുണ്ട്. അവർ ആ ആരാധന ചെയ്തുകൊള്ളട്ടെ. അതിന് നിങ്ങളോട് അവർ കുഴപ്പമുണ്ടാക്കാൻ വരണ്ട. കാര്യം ജൂതന്മാരെ അവരാരാധന ചെയ്തോട്ടെ. നിങ്ങൾ നിങ്ങളത് ചെയ്തോ, മറ്റവർ അങ്ങനെ ചെയ്തോ, ചെയ്യുന്നവന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് മാത്രമേ തടസ്സമെന്ന് പ്രശ്നമുള്ളൂ. ചുരുക്കി ചെയ്യാൻ പാടില്ല. ഇന്ദ്രവാഹലായു ഐ ഇറക്കം ഈ വയാദൂരകാരിക്കലും അയ്യച്ചാൽ ചുരുക്കി ചെയ്യാൻ പാടില്ല. ചുരുക്കൻ ഒരിക്കലും മാപ്പില്ലാത്ത ഭാഗമാണ്. എന്താ ചുരുക്കി എന്ന് പറഞ്ഞാൽ ഈ വിഗ്രഹം വെച്ച് ആരാധിക്കുന്നത് മാത്രമാണോ? അതല്ല. ദൈവത്തിനുള്ള ഗുണങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഏതെങ്കിലും ഒരു വസ്തുവിനോ ഉണ്ടെന്നർത്ഥം വിശ്വസിച്ചു പോയാൽ അവൻ മുശിരിക്കണം. സർവശക്തനായ ദൈവം ഒരു മനുഷ്യൻ സർവശക്തനാണ് ദൈവം വിശ്വസിച്ചാൽ അവൻ മുശിരിക്കണം. ദൈവത്തിനോട് വിളിക്കുന്നവരിൽ വൈദികീ മേഖല വിളിച്ചാലും അവൻ മുശിരിക്കണം. ദൈവത്തെ വിളിക്കുന്നവരിൽ ഗുരുവായൂര ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് വിളിച്ചാലും ശബരിമല അയ്യപ്പനെ വിളിച്ചാലും ഒക്കെ മുശിരിക്കണം. അതല്ലാത്ത നിലപ്പെടുത്താൻ ഏത് പേരിൽ വിളിച്ചാലും അവൻ ഒരിക്കലും മുശിരിക്കാവുകയില്ല. അവർക്കൊക്കെ മോക്ഷവും കിട്ടും. ഖുർആനാണ് പറയുന്നത്. അപ്പോൾ ഒരുത്തരം ഹിന്ദുവിനെ പിടിച്ചിട്ട് മുസ്ലിമാക്കണമെങ്കിൽ അവരെ ഗുണത്തെ കല്യാണം കഴിക്കലും അവരുടെ തലയിൽ തൊട്ട് വെക്കലൊന്നും ആവശ്യമില്ല. അവൻ ആ ഭഗവത്ഗീതയിൽ പറഞ്ഞത് അനുസരിച്ച് അവന്റെ ആരാധനക്രമം ഏതാണെന്ന് തിരിച്ചു വരാത്ത നിലയിൽ ചെയ്യുന്ന ഒരുത്തനാണെങ്കിൽ അവൻ ചെയ്യുന്നത് ദൈവത്തിന്റെ അടുക്കൽ സ്വീകാര്യമാണ്. കല്യാണം കഴിക്കലാണല്ലോ വലിയ മതം ഉണ്ടാക്കുന്ന അതാണെന്ന ചില ആൾക്കാരുടെ വിശ്വാസം.
ഒരു ദൃശ്യം സിംഹാസനങ്ങൾക്കു താഴെയെങ്ങോ ലഹുവിൽ മഹ്ഫൂലിലെ ഭദ്രമാം വചനങ്ങൾ വാഹറസൂലിന്നു നൽകിയ നാൾ ആ നല്ല നേരത്ത് ആകാശദേശത്ത് ബഹുമത്തിൻ മലക്കുകൾ നിറഞ്ഞിരുന്നോ ബഹുമത്തിൻ മലക്കുകൾ നിറഞ്ഞിരുന്നോ റമളാൻ നിലാവിലെ കാറ്റേ മരുഭൂ കുളിർപ്പിച്ച കാറ്റേ റമളാൻ നിലാവിലെ കാറ്റേ മരുഭൂ കുളിർപ്പിച്ച കാറ്റേ മാനവർക്കാകെയും